أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين
അല്ലാഹു സത്യവിശ്വാസികളോട് പറയുന്നു, നിങ്ങളുടെ ലക്ഷ്യസ്ഥാനം എപ്പോഴും ഫസ്തബിക്കുൽ ഖൈറാത്ത് ആയിരിക്കണം. അതായത്, നന്മയിൽ നിങ്ങൾ എപ്പോഴും പരസ്പരം മുന്നേറുന്നതിനായി ശ്രമിക്കുക. അതുകൂടാതെ നന്മ പ്രവർത്തിക്കുന്നവർ, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർ, അല്ലാഹു അവരെ ഉത്തമ സൃഷ്ടിയാക്കിയിരിക്കുന്നു. ഏതുപോലെ അവൻ പറയുന്നു, ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ഉലായികഹും ഖൈറുൽ ബരിയ. അതായത്, തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർ അവർ തന്നെയാണ് ഉത്തമ സൃഷ്ടികൾ. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ വിഷയത്തെ വിവരിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് പറയുന്നു, മനുഷ്യന് ആവശ്യം തങ്ങളുടെ ഫറളുകൾ അനുഷ്ഠിക്കുകയും സൽക്കർമ്മങ്ങളിൽ പുരോഗതി കൈവരിക്കുകയും ചെയ്യുക എന്നതാണ്. ഈ ആയത്തിന്റെ വെളിച്ചത്തിലാണ് അവിടുന്ന് ഇത് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് സൽക്കർമ്മങ്ങളിൽ പുരോഗതി നേടുക, നല്ലത് പ്രവർത്തിക്കുക, നന്മ ചെയ്യുക എന്നിവ ഒരു മുസ്ലിമിനെ, ഒരു സത്യവിശ്വാസിയെ, ഒരു യഥാർത്ഥ സത്യവിശ്വാസിയാക്കി മാറ്റുന്നു. അതിനായി എപ്പോഴും നമുക്ക് പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ വഴികാട്ടിയായി വിശുദ്ധ ഖുർആന്റെയും ഹദീസിന്റെയും വെളിച്ചത്തിൽ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്സലാം വളരെ വിശദമായ നിലയിൽ ഇതിനെ സംബന്ധിച്ച് വിവരിക്കുകയും ചെയ്തു. ഉദാഹരണമായി, നന്മ എന്താണ്, യഥാർത്ഥ നന്മ എപ്രകാരമാണ് സ്വായത്തമാക്കാൻ സാധിക്കുക, നന്മ ചെയ്യുന്നതിനായി അള്ളാഹുവിൽ വിശ്വസിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്, വിശ്വാസത്തിന്റെ നിലവാരം എന്തായിരിക്കണം, ഈ ഈമാന്റെ നിലവാരം എപ്രകാരമാണ് നാം ഉയർത്തേണ്ടത്, ഏതെല്ലാം മാർഗത്തിലൂടെയാണ് നന്മ കണ്ടെത്തേണ്ടത്, നന്മയുടെ എത്രയെത്ര വശങ്ങളാണുള്ളത്, നന്മകളുടെ വിഭാഗങ്ങൾ ഏതെല്ലാമാണ്, പിന്നെ അള്ളാഹു എങ്ങനെയാണ് നന്മ ചെയ്യുന്നവന് അനുഗ്രഹം ചൊരിയുന്നത്, ഇതും അവിടുന്ന് വിവരിച്ചു. അനുവദനീയമായ കാര്യങ്ങളും അതിന്റെ പരിധിക്കുള്ളിൽ ഉപയോഗിക്കുക എന്നത് നന്മയാണ്. അതിൽ അമിതത്വം കാണിച്ചാൽ അത് പിന്നെ നന്മയിൽ വളരെ കുറവ് ഉണ്ടാക്കുന്നതാണ്. ഇതും ഒരു സത്യവിശ്വാസിക്ക് തന്റെ നന്മയുടെ പരിധിയെ എത്രമാത്രം വിപുലപ്പെടുത്തേണ്ടതുണ്ട്. ചുരുക്കത്തിൽ അവിടുന്ന് നന്മയുടെ ഹിക്മത്ത്, അതിന്റെ യാഥാർത്ഥ്യം, അതിന്റെ ആത്മാവ് എന്നീ വിഷയങ്ങൾ വിവിധ സന്ദർഭങ്ങളിൽ നമ്മുടെ മുന്നിൽ തുറന്ന് വിവരിക്കുകയുണ്ടായി. ഈ സമയം ഞാൻ ഇതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ചില ഉദ്ധരണികൾ സമർപ്പിക്കുകയാണ്. ഈ വിഷയത്തെ വിവരിച്ചുകൊണ്ട്, അതായത് നന്മ എന്താണ്, ഇതും പ്രത്യക്ഷത്തിൽ വളരെ ചെറിയ ഒരു നന്മ, അള്ളാഹുവിന്റെ തൃപ്തിക്ക് അവകാശിയാക്കി മാറ്റുന്നു. അവിടുന്ന് പറയുന്നു, നന്മ ഇസ്ലാമിലേക്കും അള്ളാഹുലേക്കും കയറാൻ വേണ്ടിയുള്ള ഒരു കോവണിയാണ്. ഇസ്ലാമിന്റെ യഥാർത്ഥ വശം മനസ്സിലാക്കുന്നതിനും അള്ളാഹുവിന്റെ സംപ്രീതി കരസ്ഥമാക്കുന്നതിനും അതിൽ പുരോഗതി നേടാനും നന്മ ഒരു മാർഗമാകുന്നു. എന്നാൽ ഓർത്തുകൊള്ളുക, നന്മ എന്താണ്? പറയുന്നു, ഷെയ്ത്താൻ മനുഷ്യന്റെ എല്ലാ മാർഗത്തിലും ഇരുന്നു കൊണ്ട് വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നു, അവനെ സത്യമാർഗത്തിൽ നിന്ന് തെറ്റിച്ചു കളയുന്നു. ഉദാഹരണമായി, രാത്രി ഒരുപാട് ആഹാരം തയ്യാറാക്കി ധനികന്റെ വീട്ടിലോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും വീട്ടിലോ രാത്രി കൂടുതൽ ഭക്ഷണം പാകം ചെയ്തു. റൊട്ടി, ആ ഉണങ്ങിയ റൊട്ടി അധികമായി ബാക്കി വന്നു. രാവിലെ രാത്രി കഴിക്കാത്ത കാരണത്താൽ രാവിലെ അത് ബാക്കിയായി. അടുത്ത ദിവസം ആഹാര സമയത്ത് അവന്റെ മുന്നിൽ നല്ല നല്ല ഭക്ഷണ വിഭവങ്ങൾ വെച്ചിരിക്കെ അതിൽ നിന്ന് ഒരു പിടിപോലും കഴിച്ചിട്ടില്ല. പടിവാതിൽ ഒരു യാചകൻ വന്ന് ആഹാരം ചോദിച്ചു. ആ കഴിക്കാനിരുന്ന വ്യക്തി പറഞ്ഞു, ഉണങ്ങിയ റൊട്ടി അയാൾക്ക് നൽകുക, അത് ഇന്നലെ ബാക്കിയായ റൊട്ടി അത് അയാൾക്ക് കൊടുക്കുക. എന്നാൽ അയാളുടെ മുന്നിൽ പുതിയ ഭക്ഷണം വെച്ചിരിക്കുന്നു. പറയുന്നു, ഇത് നന്മയാകുമോ? ഉണങ്ങിയ ആ റൊട്ടി കളയാൻ വെച്ചിരുന്നതാണ്, അത് ആഡംബരയോഗി എന്തിനു കഴിക്കണം? അള്ളാഹു പറയുന്നു, വയോതേമൂന ത്വആമ ഹലഹു ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ. പറയുന്നു, ത്വആം പ്രിയങ്കരമായ ഭക്ഷണ പദാർത്ഥത്തിനാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക, നല്ല ഭക്ഷണത്തിനാണ് പറയുന്നത്. പഴകിയതും ഉണങ്ങിയതുമായതിനെ താം എന്ന് പറയുകയില്ല. ഒരു ദിവസം പഴകിയ ഭക്ഷണം സ്വയം ഇഷ്ടപ്പെടുകയില്ല, അതിനെ അറബിയിൽ താം എന്ന് പറയുകയില്ല. പറയുന്ന ചുരുക്കത്തിൽ, ആ ഭക്ഷണത്തളികയിൽ വെച്ചിരിക്കുന്ന പുതിയതും രുചിയേറിയതും പ്രിയങ്കരവുമായ ആഹാരം മുന്നിൽ വെച്ചിരിക്കുന്ന അത് കഴിക്കാൻ തുടങ്ങിയിട്ടുമില്ല. യാചകന്റെ ശബ്ദത്തോടെ അത് പുറത്തെടുത്ത് നൽകിയാൽ അതായിരുന്നു നന്മ. മുന്നിൽ ചൂടുള്ള ഭക്ഷണം, യാചകൻ വരുന്നു, ദരിദ്രനായ മനുഷ്യൻ വന്ന് ചോദിക്കുന്നു, അയാൾക്ക് നൽകുന്നുവെങ്കിൽ അത് നന്മയാണ്. അതല്ലാതെ ഞാൻ നല്ലത് കഴിക്കുകയാണ്, വീട്ടുകാരോട് പറയുന്നു, ഇന്നലെ ബാക്കിയായ ആഹാരം അത് ഇയാൾക്ക് നൽകുക, അതല്ല നന്മ. ഈ ഒരു സ്ഥാനം വരെ മനുഷ്യൻ പോകുമ്പോൾ അപ്പോഴാണ് യഥാർത്ഥ നന്മ കരസ്ഥമാക്കുവാൻ അവന് സാധിക്കുക. അതിനാൽ യഥാർത്ഥ നന്മ ചെയ്യുന്നതിന് വേണ്ടിയാണ് പരിശ്രമം ഉണ്ടായിരിക്കേണ്ടത്. യഥാർത്ഥ നന്മയ്ക്ക് അള്ളാഹുവിന്റെ അസ്തിത്വത്തിൽ വിശ്വാസമുണ്ടാക്കുക എന്നതാണ്. യഥാർത്ഥ നന്മ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഈ നന്മ അള്ളാഹുവിൽ പരിപൂർണമായ വിശ്വാസമില്ലാതെ ഉണ്ടാകുന്നതല്ല. അതിനാൽ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് അവിടുന്ന് പറയുന്നു, യഥാർത്ഥ നന്മയ്ക്ക് അള്ളാഹുവിന്റെ അസ്തിത്വത്തിൽ വിശ്വാസമുണ്ടാക്കുക എന്നതാണ് അഭിവാച ഘടകമായിട്ടുള്ളത്. കാരണം ആരെങ്കിലും വീടിനുള്ളിൽ എന്താണ് ചെയ്യുന്നതെന്ന് ഭാവനാത്മകമായ വ്യക്തിക്ക് അറിയാൻ സാധിക്കില്ല. അള്ളാഹുവിന്റെ അസ്തിത്വത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ എല്ലാ വസ്തുക്കളും അള്ളാഹുവിന്റെ ദൃഷ്ടിയുണ്ടെന്ന വിശ്വാസം, പ്രത്യക്ഷത്തിലുള്ള ജോലി, പ്രത്യക്ഷത്തിലുള്ള ഭരണം, സ്ഥാപനങ്ങൾ, നാളെ അതെന്താകുമെന്ന് മനുഷ്യനറിയില്ല. എന്നാൽ അള്ളാഹുവിനറിയാം. അള്ളാഹു എല്ലാ ഓരോ കാര്യം അറിയുന്നു എന്ന ആ ഈമാൻ ഉണ്ടായിരിക്കേണ്ടതാണ്. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവനറിയുന്നു. പറയുന്നു, ഒരു പക്ഷേ നന്മ ആരെങ്കിലും നാവുകൊണ്ട് അംഗീകരിക്കുകയും എന്നാൽ തന്റെ ഹൃദയത്തിനുള്ളിൽ എന്താണ് വെക്കുന്നത് അതിനായി അവന് കണക്കെടുപ്പിന്റെ ഭയമില്ല എങ്കിൽ ലോകത്തിലെ ഭരണകൂടത്തിൽ ഒരു ഭരണകൂടത്തിനും അതിന്റെ ഭയം മനുഷ്യന്റെ എല്ലാ അവസ്ഥയിലും, അത് രാത്രിയിലും പകലിലും ഇരുട്ടിലും വെളിച്ചത്തിലും പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും ജനസഞ്ചയത്തിലും ഏകാന്തയിലും വീട്ടിലും അങ്ങാടിയിലും ഒരുപോലെ ആക്കി വെക്കുവാൻ സാധിക്കുകയില്ല. ചിലപ്പോൾ മനുഷ്യൻ ഒളിഞ്ഞ് ചില കാര്യങ്ങൾ ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് വിവിധ അവസ്ഥയിൽ അവനറിയാം പ്രത്യക്ഷത്തിൽ ആരും തന്നെ കാണുന്നില്ല. അതുകൊണ്ട് ഭയവും അവനിലില്ല. ഈ ഭയമില്ലാത്ത കാരണം തെറ്റായ കാര്യങ്ങൾ അവൻ ചെയ്യുന്നു. എന്നാൽ അള്ളാഹു എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ് അവനൊഴികെ. അതുകൊണ്ട് യഥാർത്ഥ നന്മ ചെയ്യണമെങ്കിൽ അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരിക്കേണ്ടത് വളരെ അനിവാര്യമായ കാര്യമാകുന്നു. സ്വഭാവ ഗുണങ്ങളെ ത്വരിതപ്പെടുത്തുന്നതിനായി എല്ലാ അവസ്ഥയിലും എല്ലാ സമയത്തും അവന്റെ മേൽനോട്ടവും അവന്റെ പ്രവൃത്തിയും അവന്റെ കർമ്മങ്ങളും അവന്റെ ഹൃദയത്തിലുള്ളതും സാക്ഷിയായ ഒരു അസ്തിത്വത്തിൽ വിശ്വസിക്കേണ്ടത് നിർബന്ധമാണ്. അത് അള്ളാഹുവിന്റെ അസ്തിത്വമല്ലാതെ മറ്റൊന്നുമല്ല. അതുകൊണ്ട് ഈ വിശ്വാസം ഉണ്ടെങ്കിൽ, ഈ നിലവാരത്തിലുള്ള വിശ്വാസമുണ്ടെങ്കിൽ, എല്ലാ സമയത്തും അള്ളാഹുവിനെ ഓർമ്മയുണ്ടെങ്കിൽ, അപ്പോൾ ആയിരിക്കും മനുഷ്യൻ യഥാർത്ഥ നന്മ ചെയ്യുന്നവനായി മാറുക. വീണ്ടും യഥാർത്ഥ നന്മയുടെ വിശദീകരണം നൽകിക്കൊണ്ട് അവിടുന്ന് പറയുന്നു, തഖ്വ എന്നതിന്റെ അർത്ഥം തിന്മയുടെ അതിസൂക്ഷ്മമായ വഴികളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നതാണ്. എന്നാൽ ഓർത്തുകൊള്ളുക, നന്മ ഇത്രമാത്രമല്ല. ഒരു മനുഷ്യൻ പറയുന്നു, ഞാൻ നല്ലവനാണ്, എന്തുകൊണ്ടെന്നാൽ ഞാൻ മറ്റുള്ളവരുടെ ധനം മോഷ്ടിച്ചിട്ടില്ല, കളവ് നടത്തിയിട്ടില്ല, തെറ്റായ രീതിയിൽ സമ്പാദിച്ചിട്ടില്ല, ഇതൊന്നും നന്മയല്ല. പറയണം, മോഷണം ചെയ്തില്ല, കളവ് നടത്തിയിട്ടില്ല, ദുർനോട്ടവും വ്യഭിചാരവും ചെയ്തില്ല, ഇത്തരത്തിലുള്ള നന്മ ആരിഫീങ്ങളുടെ ദൃഷ്ടിയിൽ യാതൊരു വിലയുമില്ലാത്തതാണ്, പരിഹാസപാത്രമാണ്. ഒരുപക്ഷെ അവൻ ഇത് ചെയ്യുകയാണെങ്കിൽ മോഷണമോ കളവോ ചെയ്താൽ അവൻ ഉടൻ ശിക്ഷ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ഇതൊന്നും തന്നെ നന്മയല്ല. ആരിഫീങ്ങളുടെ മുന്നിൽ യാതൊരു പ്രാധാന്യം അറിയിക്കുന്നവയല്ല. എന്നാൽ യഥാർത്ഥവും നേരായ നന്മ എന്നത് മനുഷ്യകുലത്തിന് സേവനം ചെയ്യുക എന്നതാകുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിൽ പരിപൂർണ സത്യതയും ആത്മാർത്ഥതയും കാണിക്കുക എന്നതാകുന്നു. അവന്റെ മാർഗത്തിൽ ജീവൻ നൽകാൻ പോലും തയ്യാറായിരിക്കുക. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ഇന്നല്ലാ അമല്ലദീന തഖവ വല്ലദീനഹും മുഹ്സിനൂൻ. അതായത്, അള്ളാഹു തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരോടൊപ്പമാകുന്നു, അതോടൊപ്പം അവർ നന്മയും ചെയ്യുന്നു. പറയുന്നു, നല്ലതുപോലെ ഓർത്തുകൊള്ളുക, തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നത് വലിയ നന്മയൊന്നുമല്ല. ഞാൻ തിന്മയൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുക, അത് നന്മയോ പ്രത്യേകതയോ ഒന്നും തന്നെയല്ല. ഏതുവരെ അതോടൊപ്പം നന്മ ചെയ്യുന്നില്ലയോ, ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകളുണ്ടാകും. അവർ ഒരിക്കലും വ്യഭിചാരം ചെയ്തിട്ടുണ്ടാവില്ല, കൊല നടത്തിയിട്ടുണ്ടാവില്ല, കളവ് നടത്തിയിട്ടുണ്ടാവില്ല, കൊള്ള ചെയ്തിട്ടുണ്ടാവില്ല. ഇതുകൂടാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ആത്മാർത്ഥതയുടെയോ സത്യസന്ധതയുടെയോ ഒരു മാതൃകയും കാണിച്ചിട്ടുണ്ടാവുമില്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ ആരെങ്കിലും അവന്റെ തൃപ്തി കരസ്ഥമാക്കുന്നതിനായി അള്ളാഹുവിന്റെ കൽപ്പനകൾ നടന്നുകൊണ്ട് ഒരു നന്മയും ചെയ്തില്ല, യാതൊരു ത്യാഗവും നടത്തിയിട്ടുണ്ടാവില്ല, എന്നാൽ അവർ മറ്റൊരു തിന്മയും ചെയ്തിട്ടില്ല. പറയുന്നു, മനുഷ്യകുലത്തിന് യാതൊരു സേവനവും അവർ ചെയ്തിട്ടില്ല. അള്ളാഹുവിനോടുള്ള കടമകൾ നിർവഹിച്ചില്ല, സൃഷ്ടികളോട് ഉള്ള കടമയും നിർവഹിച്ചില്ല. ഇത്തരത്തിലുള്ള ഒന്നും തന്നെ നന്മയല്ല. അവൻ മറ്റൊരു തിന്മയും ചെയ്തിട്ടില്ലായിരിക്കാം, എന്നാൽ അള്ളാഹുവിനോടുള്ള കടമകൾ ചെയ്തില്ല, മനുഷ്യരോടുള്ള കടമകൾ നിർവഹിച്ചില്ല, അവരെ സേവിച്ചില്ല. അപ്പോൾ ഇതൊന്നും തന്നെ യാതൊരു നന്മയുമല്ല. പറയുന്നു, ആ മനുഷ്യൻ ജാഹിലാണ്. ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സ്വയം നന്മ ചെയ്തവരിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഇതെല്ലാം തന്നെ തെറ്റായ രീതികളാണ്. ഇത്രമാത്രം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഔലിയാക്കളിൽ ഉൾപ്പെടുകയില്ല. ഇക്കാര്യത്തെക്കുറിച്ച് കൂടുതലായി അവിടുന്ന് വിശദീകരിച്ച് പറയുന്നു, ഇത് അഭിമാനാർഹമായ കാര്യമൊന്നുമില്ല. മനുഷ്യൻ ഇക്കാര്യത്തിൽ സന്തോഷിക്കുന്നു. അവൻ വ്യഭിചാരം ചെയ്യുന്നില്ല, കളവ് നടത്തിയില്ല, മോഷണം ചെയ്തില്ല. ഇത് വല്ല പ്രത്യേകതയുമാണോ? തിന്മകൾ ചെയ്യുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുക, അതിൽ അഭിമാനം കൊള്ളുക, ഇത് വലിയ കാര്യമൊന്നുമല്ല. ഞാൻ ഒരിക്കലും തന്നെ തിന്മ ചെയ്തില്ല. പറയുന്നു, യഥാർത്ഥത്തിൽ അവനറിയാം കളവ് ചെയ്യുകയാണെങ്കിൽ കൈമുറിക്കപ്പെടുന്നതാണ്, അല്ലെങ്കിൽ ഇന്നത്തെ നിയമമനുസരിച്ച് ശിക്ഷയായി ജയിലിൽ പോകേണ്ടി വരും. കളവ് നടത്തുമ്പോൾ പിടിക്കപ്പെടുന്നു, ജയിൽ ശിക്ഷ ഉണ്ടാകുന്നു. ഇത് വല്ല നന്മയൊന്നുമല്ല, ഇത് ശിക്ഷയോടുള്ള ഭയമാണ്. പറയുന്ന അള്ളാഹുവിന്റെ മുന്നിൽ തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നതിന്റെ പേരല്ല ഇസ്ലാം, മറിച്ച് തിന്മകളെ ഉപേക്ഷിച്ചുകൊണ്ട് നന്മകൾ സ്വായത്തമാക്കുന്നില്ലയോ അതുവരെ ഈ ആത്മീയ ജീവിതത്തിൽ ജീവനുള്ളവനായിരിക്കുകയില്ല. ഇസ്ലാമിക അധ്യാപനങ്ങളുടെ യാഥാർത്ഥ്യം ഇതാണ്: തന്റെ ആത്മീയതയിൽ പുരോഗതി നേടുക, തന്റെ ആത്മീയ ജീവിതത്തെ മെച്ചപ്പെടുത്തുക. വെറും തിന്മകൾ മാത്രം ഉപേക്ഷിക്കുകയാണെങ്കിൽ ആത്മീയ ജീവിതം അതുകൊണ്ട് മെച്ചപ്പെടുകയില്ല. ആത്മീയ ജീവിതം പ്രാപിക്കുന്നതിന് വേണ്ടി തിന്മകളെ ഉപേക്ഷിച്ചുകൊണ്ട് നന്മകൾ സ്വായത്തമാക്കേണ്ട ആവശ്യമുണ്ട്. പറയുന്നു, അതില്ലാതെ ആത്മീയ ജീവൻ നിലനിൽക്കുകയില്ല, പിന്നെ അവൻ മരണപ്പെടുന്നതാണ്. നന്മ ഒരു തരത്തിൽ ഭോജനദ്രവ്യമാണ്. പറയുന്നു, ഇതുപോലൊരു മനുഷ്യൻ ഭൗതിക ആഹാരമില്ലാതെ ജീവിക്കാൻ സാധിക്കാത്തതുപോലെ അതുപോലെ തന്നെ നന്മ സ്വായത്തമാക്കാതെ ഒന്നും തന്നെ നിലനിൽക്കുകയില്ല. ഈ അവസ്ഥ വിശ്വാസത്തിൽ മുന്നേറുമ്പോഴാണ് ലഭിക്കുക. അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ നിലവാരം എപ്രകാരമായിരിക്കണം, അതിനെ സംബന്ധിച്ച് മനുഷ്യന്റെ അകവും പുറവും ഒന്നുപോലെ ആകുമ്പോഴാണ് ഈ നിലവാരം കരസ്ഥമാകുക. അത് പുറമേയുള്ള വിശ്വാസം മാത്രമായിരിക്കരുത്. എപ്രകാരമെന്നാൽ ഒരു വിഷം ഉണ്ടാക്കുന്ന നഷ്ടം, അതിലുണ്ടായിരിക്കുന്ന വിശ്വാസം, അവനത് കഴിക്കുന്നത് മൂലം മരണം സംഭവിക്കും എന്ന പോലുള്ള വിശ്വാസം ഉണ്ടായിരിക്കേണ്ടതാണ്. ഒരു പാമ്പിന്റെ മാളത്തിൽ മനുഷ്യൻ കൈയിടുകയാണെങ്കിൽ പാമ്പ് അതിനുള്ളിലുണ്ടെങ്കിൽ അത് കടിക്കുന്നതാണ്. അതുപോലുള്ള വിശ്വാസവും അള്ളാഹുവിന്റെ അസ്തിത്വത്തിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ഒരുപക്ഷെ തിന്മ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു എല്ലാ സമയത്തും എന്നെ കാണുന്നവനാണ്, അതുകൊണ്ട് എനിക്ക് ശിക്ഷ ലഭിക്കും. അള്ളാഹു പറയുന്നു, അതും ഞാൻ കാണുന്നു. മനുഷ്യന്റെ എല്ലാ കർമ്മങ്ങളിലൂടെയും അള്ളാഹുവിന്റെ അസ്തിത്വം വെളിപ്പെടുമാറാകണം. എപ്പോഴും ഈ വിചാരമുണ്ടാകണം, അള്ളാഹു എന്റെ എല്ലാ കാര്യങ്ങളും കാണുന്നു. അവിടുന്ന് പറയുന്നു, യഥാർത്ഥത്തിൽ നന്മ എന്നത് ആരുടെ അകവും പുറവും ആണ് ഒന്നായിരിക്കുന്നത്, ആരുടെ ഹൃദയവും അതിന്റെ പുറവും ഒന്നായിരിക്കുന്നത്. അവർ ഭൂമിയിൽ മലക്കുകളെ പോലെ നടക്കുന്നവരാണ്. പുറവും അകവും ഒന്നായിരിക്കുന്ന ഹൃദയത്തിലുള്ളത് പുറത്ത് കാണുന്നുവെങ്കിൽ അവന്റെ നന്മയുടെ നിലവാരം മലക്കുകളെ പോലെ ആയിത്തീരുന്നതാണ്. പറയുന്നു, നിരീശ്വരവാദി ഈ ഒരു ഗവൺമെന്റിന്റെ കീഴത്ത് വരികയില്ല, ഈ ഭരണകൂടത്തിന്റെ കീഴിൽ വരുന്നതല്ല. ഒരു നിരീശ്വരവാദി ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, ഒരുപക്ഷെ അവന്റെ ധാർമ്മികത മെച്ചപ്പെട്ടതായി തോന്നാം, എന്നാൽ ഈ ഒരു നിലവാരത്തിൽ എത്തിച്ചേരുകയില്ല. എവിടെയെങ്കിലും അവന്റെ ഹൃദയത്തിൽ കുഴപ്പമുണ്ടാക്കുന്ന ഏതെങ്കിലും കാര്യമുണ്ടാകാം, ഒരുപക്ഷെ തിന്മയുണ്ടാക്കുന്നതാവാം, അതുപോലെ ചില അടിസ്ഥാന നന്മകൾ ചെയ്യുന്നുണ്ടാവാം, പ്രദർശിപ്പിക്കുന്നുണ്ടാകാം, എന്നാൽ അവന്റെ നന്മയുടെ അവസ്ഥ ബലഹീനമാണ്, അതിൽ യാതൊരു നന്മയുമില്ല. പറയുന്നു, എല്ലാ ഫലങ്ങളും വിശ്വാസത്തിലൂടെയാണ് ഉണ്ടാകുന്നത്. ഏതുപോലെ മാളത്തിൽ പാമ്പുണ്ടെന്ന് അറിഞ്ഞിരിക്കെ ആരും തന്നെ അതിൽ കൈയിടുകയില്ല. നമ്മൾ അറിയുന്ന ഭയാനകമായ ഒരു വിഷം, അതിന്റെ അളവ് മരണമുണ്ടാക്കുന്നതാണ്. അത് മനസ്സിലാക്കിയാൽ അത് മരണമുണ്ടാക്കുമെന്ന് നാം വിശ്വസിക്കുന്നു. ഈ വിശ്വാസത്തിന്റെ പേരിൽ നാം അത് കഴിക്കുകയില്ല, മരിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി. വിശ്വാസത്തിൽ കൂടുതൽ ദൃഢത കൈവരിക്കുന്നതിനെ സംബന്ധിച്ച് അവിടുന്ന് പറയുന്നു, ദൃഢമായി ധരിച്ചുകൊള്ളുക എല്ലാം ഓരോ പരിശുദ്ധ കർമ്മവും നന്മയുടെ വേരും അള്ളാഹുവിലുള്ള വിശ്വാസമാകുന്നു. എത്രമാത്രം മനുഷ്യന്റെ വിശ്വാസത്തിൽ ബലഹീനത ഉണ്ടാകുന്നുവോ അത്രമാത്രം ബലഹീനതയും അലസതയും കർമ്മങ്ങളിൽ കാണുന്നതാണ്. എന്നാൽ വിശ്വാസം ദൃഢമാണെങ്കിൽ അള്ളാഹുവിന് അവന്റെ എല്ലാ ഗുണങ്ങളോടും കൂടി പരിപൂർണ ദൃഢബോധമുണ്ടായിക്കഴിഞ്ഞാൽ അത്തരത്തിൽ മനുഷ്യന്റെ പ്രവൃത്തികൾ അത്ഭുതങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. അള്ളാഹു എല്ലാ ശക്തിയുടെയും ഉടമസ്ഥനാണ്. ഈ വിശ്വാസം മനുഷ്യനുണ്ടായാൽ ആലിമുൽ ഗൈബാണ്, എല്ലാ സ്ഥലത്തും എന്നെ നോക്കുന്നു, എന്നെ കാണുന്നു, ഇത്തരത്തിൽ പറയുന്നു, ഇത്തരത്തിൽ അത്ഭുതകരമായ ഒരു മാറ്റം മനുഷ്യന്റെ പ്രവൃത്തിയിൽ കാണാൻ സാധിക്കുന്നതാണ്. സ്വന്തം തന്നെ നല്ല നന്മകൾ ചെയ്യുന്നവനായി മാറുന്നതാണ്. തിന്മയ്ക്ക് പകരമായി നന്മയിലേക്ക് കൂടുതൽ ശ്രദ്ധ ഉണ്ടായിത്തീരുന്നതാണ്. അള്ളാഹുവിൽ പരിപൂർണമായ വിശ്വാസം വെച്ച് പുലർത്തുന്നവൻ തിന്മ ചെയ്യാൻ ശക്തി ഉണ്ടായിരിക്കുകയില്ല, അതൊരിക്കലും ഉണ്ടാകുകയില്ല. അതായത് അള്ളാഹുൽ വിശ്വാസമുണ്ടായിരിക്കെ തിന്മ ചെയ്യുക സാധ്യമല്ല. കാരണം ഈ വിശ്വാസം മനുഷ്യന്റെ ഉള്ളിൽ തിന്മ ചെയ്യുന്ന അവയവത്തെ ഇല്ലാതാക്കുന്നു. നോക്കുക, ആരുടെയെങ്കിലും കണ്ണുകൾ ഇല്ലാതാക്കിയാൽ അവന് കണ്ണുകൾ കൊണ്ട് ദുർനോട്ടം നടത്താൻ സാധിക്കുമോ? കണ്ണുകൊണ്ട് തിന്മ എങ്ങനെ ചെയ്യാനാണ്? അതുപോലെ തന്നെ കൈമുറിക്കപ്പെട്ടാൽ ആ അവയവവുമായി ബന്ധപ്പെട്ട തിന്മ അവൻ എങ്ങനെ ചെയ്യാനാണ്? അതുപോലെ ഒരു മനുഷ്യൻ നഫ്സെ മുത്തമന്നയുടെ അവസ്ഥയിലെത്തിച്ചേരുമ്പോൾ ആ നഫ്സെ മുത്തമന്ന അവനെ അന്ധനാക്കി തീർക്കുന്നു. അവന്റെ കണ്ണുകൾക്ക് തിന്മ ചെയ്യുവാനുള്ള ശക്തിയില്ലാതായിത്തീരുന്നു. അവൻ നോക്കുന്നുണ്ടാവും, അവൻ പക്ഷെ അത് കാണുകയില്ല. ദുർനോട്ടത്തോടെ അവൻ നോക്കിയില്ല, ഒരു വസ്തുവിനെയും തിന്മയോടുകൂടി നോക്കിയില്ല. പറയുന്നു, കണ്ണിന്റെ കാഴ്ച ശുദ്ധീകരിക്കപ്പെടുന്നു. അതായത് നന്മ നിറഞ്ഞ കാഴ്ചകൾ, ഒരു വസ്തുവിനെ കണ്ടതിനു ശേഷം ഉണ്ടാകുന്ന തിന്മകൾ, അനാവശ്യ ആഗ്രഹം ജനിപ്പിക്കുന്ന കാഴ്ചകൾ, അതെല്ലാം അവസാനിക്കുന്നതാണ്. പറയുന്നു, അവന് ചെവികൾ ഉണ്ടാകും, എന്നാൽ ബദിരനായിരിക്കും. തിന്മയുടെ കാര്യങ്ങൾ അത് ശ്രവിക്കുകയില്ല. അതുപോലെ തന്നെ അവന്റെ എല്ലാ ശാരീരിക വികാര പരോക്ഷ അവയവങ്ങൾ എല്ലാം മുറിക്കപ്പെടുന്നതാണ്. അവന്റെ എല്ലാ കഴിവുകളും എല്ലാ ശക്തിയുടെ മേലും ഉണ്ടായിരിക്കുന്ന ആ തിന്മയിൽ അവയ്ക്കെല്ലാം തന്നെ മരണം സംഭവിക്കുന്നതാണ്. പൂർണമായ നിലയിൽ ഒരു മയ്യത്തായി മാറുന്നു. അള്ളാഹുവിന്റെ തൃപ്തിക്കു വേണ്ടി മാത്രം അവൻ കീഴ്പ്പെടുന്നു. അവന് അതിന്റെ എതിരായി ഒരു അടി പോലും വെക്കാൻ സാധിക്കുന്നതല്ല. പറയുന്നു, അള്ളാഹുവിൽ സത്യസന്ധമായ വിശ്വാസമുണ്ടായി കഴിഞ്ഞാൽ പിന്നെയാണ് ഈ അവസ്ഥ ഉണ്ടാകുന്നത്. അള്ളാഹുവിൽ സത്യസന്ധമായ വിശ്വാസമുണ്ടാകുമ്പോഴാണ് ഈ അവസ്ഥ സംജാതമാകുന്നത്. അതിന്റെ പ്രതിഫലം എന്നാൽ സമ്പൂർണ്ണ സംതൃപ്തി അവന് നൽകപ്പെടുന്നതാണ്. പറയുന്നു, ഒരു ഉദ്ദേശമായിരിക്കണം മനുഷ്യന്റെ യഥാർത്ഥ ലക്ഷ്യസ്ഥാനമായിരിക്കേണ്ടതാണ്. ഈ ഒരു ഉദ്ദേശമായിരിക്കണം മനുഷ്യന്റെ യഥാർത്ഥ ലക്ഷ്യസ്ഥാനമായിരിക്കേണ്ടത്. ഇത് നമ്മുടെ ടാർഗറ്റാണ്, ഇത് നമ്മുടെ മുന്നിൽ വെക്കേണ്ടതാണ്. എല്ലാ തരത്തിലുള്ള മാലിന്യത്തെയും നമ്മുടെ ചിന്തയിൽ നിന്നും, ബുദ്ധിയിൽ നിന്നും, കണ്ണിൽ നിന്നും, കാതിൽ നിന്നും നീക്കം ചെയ്യുകയും കേൾക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യേണ്ടതാണ്. പറയുന്നു, നമ്മുടെ ജമാഅത്ത് അതിന് ഇതാണ് ആവശ്യം. മനസംതൃപ്തി നേടിയെടുക്കുന്നതിനായി പരിപൂർണ ഈമാനാണ് ആവശ്യം. നമ്മുടെ ജമാഅത്തിന്റെ ആദ്യ കടമ അള്ളാഹുവിൽ സത്യസന്ധമായ വിശ്വാസം നേടിയെടുക്കുക എന്നതാണ്. ഈയൊരു ടാർഗറ്റാണ് അവിടുന്ന് നമുക്ക് നൽകിയിരിക്കുന്നത്. സത്യസന്ധമായ വിശ്വാസം ഉണ്ടായിക്കഴിഞ്ഞാൽ സൽക്കർമ്മങ്ങളും അതോടൊപ്പം ഉണ്ടാവുന്നതാണ്. അപ്പോഴാണ് ഫസ്തബിക്കുൽ ഖൈറാത്തിന്റെ സംഘത്തിൽ നാം ഉൾപ്പെടുക. അപ്പോഴാണ് ഖൈറുൽ ബരിയായിൽ നാം എണ്ണപ്പെടുക. പിന്നെ നന്മയുടെ വശങ്ങൾ വിവരിച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നു, മനുഷ്യന് രണ്ട് കാര്യങ്ങൾ അനിവാര്യമാണ്: തിന്മയിൽ നിന്ന് രക്ഷപ്പെടുക, നന്മയിലേക്ക് പായുക. നന്മയ്ക്ക് രണ്ട് വശങ്ങളുണ്ട്: ഒന്ന് ഷിർക്ക് ഉപേക്ഷിക്കുക, മറ്റൊന്ന് നന്മ വർദ്ധിപ്പിക്കുക. ഷിർക്ക് ഉപേക്ഷിക്കുക എന്നത് നന്മയാണ്. അടുത്ത വശം നന്മ ചെയ്യുക എന്നതാണ്. പറയുന്നു, ഷിർക്ക് ഉപേക്ഷിക്കുക എന്നതിലൂടെ മനുഷ്യൻ പരിപൂർണനാകുകയില്ല. ഷിർക്ക് ഉപേക്ഷിക്കുന്നത് പൂർണതയിൽ എത്തിക്കുകയില്ല. അപ്പോഴും വിശ്വാസത്തിൽ ബലഹീനതയുണ്ടാവും. ഏതുവരെ അതിനോടൊപ്പം നന്മയിൽ വർധനവില്ലയോ, അതായത് മറ്റുള്ളവർക്കും പ്രയോജനമെത്തിക്കുക, നന്മ ചെയ്ത് മറ്റുള്ളവർക്കും പ്രയോജനമെത്തിക്കുക, അപ്പോഴാണ് പരിപൂർണ വിശ്വാസം ഉണ്ടാകുക. പറയുന്നു, ഇതിലൂടെ മനസ്സിലാകുന്നതാണ് എത്ര മാറ്റമാണ് ഉണ്ടാകേണ്ടത്. ഈ സ്ഥാനങ്ങൾ അള്ളാഹുവിന്റെ സിഫത്തുകളിൽ പരിപൂർണ ഈമാനും അറിവും ഉണ്ടാകുമ്പോഴാണ് ലഭിക്കുക. ഏതുവരെ ഈ കാര്യം ഇല്ല, അതുവരെ മനുഷ്യൻ തിന്മയിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. അള്ളാഹുവിന്റെ സിഫത്തുകളെ കുറിച്ച് അറിയണമെങ്കിൽ മനുഷ്യൻ എപ്പോഴും വിശുദ്ധ ഖുർആൻ വായിച്ചു കൊണ്ടിരിക്കേണ്ടതാണ്, അതിലെ കൽപ്പനകളെ അന്വേഷിക്കേണ്ടതാണ്. പറയുന്നു, മറ്റുള്ളവർക്ക് പ്രയോജനമെത്തിക്കുക എന്നത് വളരെ വലിയ കാര്യമാണ്. രാജാക്കന്മാരുടെ ഭയത്താൽ സ്ഥലമാറ്റത്തെയും ഒരു പരിധിവരെ ആളുകൾ ഭയക്കുന്നു. ഒരുപാട് ആളുകൾ നിയമത്തിന് വിരോധം പ്രവർത്തിക്കുകയില്ല. പിന്നെ എന്തുകൊണ്ടാണ് അധികാരികളുടെ നിയമത്തിന് എതിര് ഇവർ പ്രവർത്തിക്കുന്നതിന് ധൈര്യം കാണിക്കുന്നത്? ഈമാനില്ല എന്നതല്ലാതെ മറ്റെന്ത് കാരണമാണ് അതിനുള്ളത്? വിശ്വാസത്തിൽ ബലഹീനതയാണ്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ രാജ്യത്തിന്റെ നിയമത്തെ അവർ ഭയക്കുന്നു. പറയുന്നു, ഈയൊരു കാരണമാണ് തിന്മകൾ ചെയ്യുന്നു, നന്മകൾ ചെയ്യുന്നില്ല. അതുകൊണ്ട് മുമ്പ് പറഞ്ഞതാണ്, ബലഹീനത കാണിക്കുന്നു. ആ സമയം ഈമാനിലാണ് യഥാർത്ഥ ബലഹീനതയുള്ളത്. അല്ലാഹു അലീമാണ്, ഖബീറാണ്, ആലിമുൽ ഗൈബാണ്. വിശ്വാസപരമായി മനുഷ്യൻ ഇത് അംഗീകരിക്കുന്നു, എന്നാൽ കർമ്മങ്ങൾ അതിനെ നിഷേധിക്കുന്നു. അതുകൊണ്ടാണ് മനുഷ്യൻ ഒരുപാട് തിന്മകൾ ചെയ്യുന്നത്. വിശ്വാസമില്ല എന്ന കാരണത്താൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ അവന് തൗഫീഖും ലഭിക്കുകയില്ല. പിന്നെ അള്ളാഹുവിലുള്ള പരിപൂർണ വിശ്വാസത്തിന് ശേഷം തിന്മയിൽ നിന്ന് രക്ഷ പ്രാപിക്കുന്നതിനുള്ള മാർഗങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നു, തിന്മയിൽ നിന്ന് രക്ഷപ്പെടുക എന്ന സ്ഥാനം മറികടക്കുന്നത് അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരിക്കുകയും പിന്നീട് രണ്ടാമത്തെ സ്ഥാനം അള്ളാഹുവിന്റെ സത്യദാസന്മാർ സ്വായത്തമാക്കിയ മാർഗങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുക എന്നതായിരിക്കണം. ആദ്യം അള്ളാഹുവിൽ ഈമാൻ ഉണ്ടാക്കുക, പിന്നെ അള്ളാഹുവിന്റെ സത്യദാസന്മാർ അമ്പിയാക്കൾ സ്വാലിഹീങ്ങൾ ചെയ്ത നന്മകളും മാർഗങ്ങളും അന്വേഷിച്ച് കണ്ടെത്തുക, അതിനെ സ്വായത്തമാക്കുക. അത് ഒരേ ഒരു മാർഗമാണ്. അതിലൂടെ സ്വാത്വികരും സന്മാർഗരും ഭൂമിയിൽ ചരിച്ച് എത്രമാത്രം ദൈവാനുഗ്രഹങ്ങളാൽ അനുഗ്രഹിതരായി മാറി അതിന്റെ അറിവ് ഇപ്രകാരം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അല്ലാഹു അവരോട് എപ്രകാരമാണ് പെരുമാറിയതെന്ന് മനുഷ്യൻ തിരിച്ചറിയുക എന്നതാണ്. പറയുന്നു, തിന്മയിൽ നിന്ന് രക്ഷ നേടുവാനുള്ള ആദ്യ സ്ഥാനം അള്ളാഹുവിന്റെ ജലാലിയായിട്ടുള്ള ഗുണങ്ങളുടെ പ്രകടനത്താൽ ലഭിക്കുന്നതാണ്. അവൻ തിന്മ ചെയ്യുന്നവരുടെ ശത്രുവാണ്. തന്റെ സമീപസ്ഥരായിട്ടുള്ള ആളുകളുടെ ശത്രുക്കളെ അവൻ നശിപ്പിക്കുന്നതാണ്. പറയുന്നു, രണ്ടാമത്തെ സ്ഥാനം അള്ളാഹുവിന്റെ ജമാലി പ്രഭാവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അവസാനമായി, അള്ളാഹുവിൽ നിന്ന് കഴിവും ശക്തിയും ലഭിക്കുന്നില്ലയോ? ഇസ്ലാമിക സാങ്കേതിക പദത്തിൽ പറയപ്പെടുന്ന റൂഹുൽ ഖുദുസിന്റെ അതിന്റെ ഒരു ഭാഗവും തന്നെ ഉണ്ടാകില്ല. ഇതൊരു ശക്തിയാണ്, അത് ദൈവത്തിന്റെ ഭാഗത്തു നിന്നാണ് ലഭിക്കുക. അതിന്റെ ആഗമനത്തോടുകൂടി ഹൃദയത്തിന് ഒരു സമാധാനം കൈവരുന്നു. പ്രകൃതത്തിൽ നന്മയോടൊപ്പം ഒരു സ്നേഹവും മമിതയും ഉണ്ടാകുന്നു. അള്ളാഹുവിന്റെ ജമാലി പ്രഭാവത്താൽ ഒന്ന് എല്ലാ നന്മയിലേക്കും ശ്രദ്ധയുണ്ടാകുന്നു, തിന്മയിലേക്ക് ശ്രദ്ധയുണ്ടാകുകയില്ല. ഹൃദയത്തിൽ ഒരു സമാധാനം ഉണ്ടാകുന്നു. ഇതാണ് നമ്മുടെ മുന്നിലുള്ള ആത്മീയ ആൾക്കാരുടെ മാതൃക. ഇത് അമ്പയാക്കളുടെ മാതൃകയാണ്. അവിടുന്ന് പറയുന്നു, അത് നോക്കുക. പ്രവാചകന്റെ മാതൃക നോക്കുക. മറ്റുള്ളവർ വളരെ ഭാരമായും പ്രയാസപ്പെട്ടും ചെയ്യുന്ന നന്മകൾ ഇവർ, അതായത് അള്ളാഹുവിന്റെ പ്രിയദാസന്മാർ, അത് ഒരാവേശത്തോടും സന്തോഷത്തോടും കൂടി നിർവഹിക്കാൻ ഓടി നടക്കുന്നു. രുചിയേറിയ ആഹാരം കുട്ടികൾ പോലും വളരെ താല്പര്യത്തോടെ കഴിക്കുന്നു. അതുപോലെ അള്ളാഹുവിനോടൊരു ബന്ധമുണ്ടായി കഴിഞ്ഞാൽ, അവരിൽ പരിശുദ്ധ ആത്മാവ് അവതരിച്ചു കഴിഞ്ഞാൽ, പിന്നെ നന്മകൾ സുഗന്ധപൂരിതമായ മധുരപാനീയം കണക്കായിത്തീരുന്നതാണ്. നന്മയുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന മനോഹാരിത ദൃശ്യയോഗ്യമാകുവാൻ തുടങ്ങുന്നു. അനിയന്ത്രിതമായി കൊണ്ട് അതിലേക്ക് ഓടിയടുക്കുന്നു. തിന്മയെക്കുറിച്ചുള്ള ഓർമ്മ പോലും അവന്റെ ഹൃദയത്തെ ഭയചകിതമാക്കുന്നു. പറയുന്നു, ഈ കാര്യം വാക്കുകളുടെ ചമയത്താൽ പൂർണ്ണമായ നിലയിൽ വിവരിക്കാൻ സാധിക്കാത്ത വിഭാഗത്തിൽപ്പെട്ട ഒന്നാണ്. ഹൃദയത്തിന്റെ പ്രത്യേകമായ ഒരു അവസ്ഥയാണ്. ഹൃദയം ആനന്ദഭരിതമാകുന്നു. അതിന് വാക്കുകളുടെ രൂപം നൽകുക എന്നത് പ്രയാസമാണ്. പറയുന്നു, ഇത് ഹൃദയത്തിന്റെ അവസ്ഥകളാകുന്നു. അത് ഹൃദയം അനുഭവിച്ചറിയുന്നതാണ്. അനുഭവിച്ച് അറിയുന്നതിലൂടെയാണ് അതിന്റെ ശരിയായ അവസ്ഥ മനസ്സിലാകുക. ആ സമയത്ത് നവനവങ്ങളായ പ്രകാശകിരണങ്ങൾ അവന് ലഭിക്കുന്നതാണ്. മനുഷ്യൻ തന്റെ ഉള്ളിൽ ഇടയ്ക്കിടയ്ക്ക് മൃദുലയുണ്ടായി എന്നതിൽ അഭിമാനം കൊള്ളുകയോ തന്റെ പുരോഗതിയുടെ അങ്ങേ തലത്തിലെത്തിയെന്ന് വിചാരിക്കുകയോ ചെയ്യരുത്. ഈ മൃദുലത നിശ്ചരമാണ്. നമസ്കാരത്തിൽ ചിലപ്പോൾ കരയുന്നു, ആർദ്രതയുണ്ടായി, മൃദുലതയുണ്ടായി. ഇതിനെ പുരോഗതിയുടെ ഔന്നിത്യമാണെന്ന് മനസ്സിലാക്കരുത്. പറയുന്നു, ഈ മൃദുലത താൽക്കാലികമാണ്. മൃദുലത ഉണ്ടാകുന്നതിന്റെ ഉദാഹരണം അവിടുന്ന് പറയുന്നു, മനുഷ്യൻ പലപ്പോഴും നോവുകൾ വായിക്കാറുണ്ട്. അതിലെ ദുഃഖഭരിതമായിട്ടുള്ള സ്ഥലങ്ങളിലെത്തുമ്പോൾ അനിയന്ത്രിതമില്ലാതെ അവൻ കരയുന്നു. ഒരുപാട് ആളുകൾ നോവൽ വായിക്കുവാനും കരയാനും തുടങ്ങുന്നു. അതിൽ അത്തരത്തിലുള്ള കഥകളുണ്ടാകും, അല്ലെങ്കിൽ ആരുടെയെങ്കിലും സംഭവം വരുന്നു. യഥാർത്ഥത്തിൽ വ്യക്തമായി അവനറിയാം ഇത് വ്യാജവും സാങ്കല്പികവുമായ ഒരു കഥയാണ്. എന്നിട്ടും അവർ കരയാൻ തുടങ്ങുന്നു. ഒരുപക്ഷെ മൃദുലയുണ്ടാക്കുന്നതോ കരയുകയോ ചെയ്യുന്നതാണ് യഥാർത്ഥ ആനന്ദത്തിന്റെയും അനുഭൂതിയുടെയും അടിസ്ഥാനമെങ്കിൽ ഇന്ന് യൂറോപ്പിൽ വസിക്കുന്നവരെക്കാൾ ആത്മീയ ആനന്ദം ലഭിച്ചവർ മറ്റാരും തന്നെ ഉണ്ടാകിയില്ല. ഇവിടെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഇവർ ആവേശഭരിതരായിത്തീരുന്നു. പറയുന്നു, ആയിരക്കണക്കിന് നോവലുകൾ ഇവിടെ പ്രസിദ്ധീകരിക്കുന്നു, ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും മനുഷ്യർ അത് വായിച്ച് കരയുന്നു, കഥകൾ വായിച്ച് കരയുന്നു, നാടകം കണ്ട് കരയുന്നു. മറ്റു ചില ആളുകളുടെ സംഭവങ്ങൾ അവർ കേൾക്കുമ്പോൾ ആവേശഭരിതരാകുന്നു. ഇത് ആത്മീയതയോ ആത്മീയതയിലുള്ള പുരോഗതിയോ അല്ല. ആത്മീയതയിലുള്ള പുരോഗതി എന്നാൽ മനുഷ്യൻ പൂർണമായ നിലയിൽ തിന്മയിൽ നിന്ന് രക്ഷ നേടുക, പരിപൂർണമായ നന്മ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി സ്വായത്തമാക്കുക. പിന്നെ നന്മയുടെ വിഭാഗങ്ങളുടെ വിശദീകരണം അവിടെ നൽകി. ആദ്യം രണ്ട് വശങ്ങളായിരുന്നു, ശിർക്ക് ഉപേക്ഷിക്കുക, പിന്നെ നന്മ ചെയ്യുക. ഇപ്പോൾ അതിന്റെ രണ്ട് ഭാഗങ്ങളാക്കി വിശദീകരിക്കുന്നു. പറയുന്നു, മനുഷ്യൻ എത്ര തന്നെ നന്മ ചെയ്താലും അതിന് രണ്ട് വശങ്ങളാണുള്ളത്, ഒന്ന് ഫർള്, മറ്റൊന്ന് നഫല്. രണ്ട് ഭാഗങ്ങളാണ് നന്മകൾക്കുള്ളത്, ഒന്ന് ഫർളായ നന്മകൾ, രണ്ട് നഫലായ നന്മകൾ. ഫർള് എന്നാൽ മനുഷ്യന്റെ മേൽ നിർബന്ധമാക്കിയവയാണ്. ഏതുപോലെ കടം വീട്ടുക. പറയുന്നു, മനുഷ്യന്റെ മേൽ നിർബന്ധമാണ് കടം വാങ്ങിയാൽ കടം വീട്ടുക എന്നത്, അല്ലെങ്കിൽ നന്മയ്ക്ക് പകരം നന്മ ചെയ്യുക. ഇതെല്ലാം ഫർളുകളാണ്. ഈ ഫർളുകൾ കൂടാതെ എല്ലാ ഫർളുകളോടൊപ്പവും ചില നഫലുകളും ഉണ്ടാവും. അധികമായിട്ടുള്ളതായിരിക്കും അത് നന്മയാക്കുന്നു, അതായത് അതിന്റെ അവകാശത്തേക്കാൾ അധികമായി ഉണ്ടാവുന്നത്. ഉപകാരത്തോടൊപ്പം അതിൽ കൂടുതൽ ഉപകാരം ചെയ്യുക, അത് നഫലാകുകയാണ്. ആരെങ്കിലും ഉപകാരം നമ്മളോട് ചെയ്യുകയാണെങ്കിൽ ഉപകാരത്തിന് പകരം ചെയ്യുന്നതോടൊപ്പം അതിലും ഉപരിയായി നന്മ ചെയ്യുക, അപ്പോൾ അത് നഫലാകുന്നതാണ്. ഇത് ഫർളിന്റെ സമ്പൂർണതയും പരിപൂർണതയുമാണ്. ഇതിലൂടെ ഫർളുകൾ പൂർണ്ണമാകുന്നതാണ്, അതിന്റെ ഔന്നത്യത്തിൽ എത്തിച്ചേരുന്നു. ഹദീസിൽ വിവരിച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നു, ഹദീസിൽ വിവരിച്ചതുപോലെ ഔലിയാക്കളുടെ ഫർളുകൾ പൂർണ്ണമാകുന്നത് നഫലുകളിലൂടെയാണ്. അവിടുന്ന് ഹദീസ് വിവരിച്ചിരുന്നു, അതിൽ നിന്നാണ് പറയുന്നത്, ഔലിയാക്കളുടെ ദീനിയായ കർമ്മങ്ങൾ നഫലുകളിലൂടെയാണ് പൂർത്തിയാകുക. ഉദാഹരണമായി സക്കാത്ത്, അതുകൂടാതെ അവർ സദക്കിയ നൽകുന്നു. അള്ളാഹു അങ്ങനെയുള്ളവരുടെ സുഹൃത്തായി മാറുന്നു. അള്ളാഹു പറയുന്നു, അവരുടെ സുഹൃത്തു ബന്ധം കുറിച്ച് പറയുന്നത് കൈകാലുകൾ എന്നിവ. ഹദീസിൽ വന്നിരിക്കുന്നത് പോലെ ഞാൻ അവരുടെ കൈകാലുകൾ ഏതുവരെ അവർ സംസാരിക്കുന്ന നാവായി മാറുന്നതാണ്. മനുഷ്യൻ ഈമാനിൽ വളരുമ്പോൾ, അള്ളാഹുവിലുള്ള ദൃഢവിശ്വാസം വർദ്ധിക്കുമ്പോൾ, പിന്നെ അള്ളാഹുവിന്റെ തൃപ്തിക്കായി സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അള്ളാഹു അധികമായി നന്മ ചെയ്യുവാനുള്ള തൗഫീക്ക് അവർക്ക് നൽകുന്നതാണ്. ഇതിനെ സംബന്ധിച്ച് കൂടുതലായി അവിടുന്ന് പറയുന്നു, ഇസ്ലാമിന് വേണ്ടിയുള്ള അള്ളാഹുവിന്റെ പ്രകൃതി നിയമമാണ് ഒരു നന്മയിൽ നിന്ന് മറ്റൊരു നന്മ ജനിക്കുന്നു എന്ന് പറയുന്ന. എനിക്ക് തദ്ക്കറത്തുൽ ഔലിയായിൽ വായിച്ചൊരു സംഭവം ഓർമ്മ വരുന്നു. ഒരു അഗ്നി പൂജിക്കുന്ന ഒരു വൃദ്ധൻ 90 വയസ്സിനടുത്തായിട്ടുണ്ട്. യാദൃച്ഛികമായി മേൽക്കൂലയിൽ കയറി അവിടെയുള്ള കിളികൾക്ക് ധാന്യമണകൾ നൽകുകയായിരുന്നു. ആ സമയത്ത് കുറച്ച് ദിവസങ്ങളായി മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് വീടിന് മുകളിൽ കയറി കിളികൾക്കും പറവുകൾക്കും ധാന്യമണികൾ നൽകുകയായിരുന്നു. അയാളുടെ അയൽവാസി, അയാൾ മുസ്ലിമായിരുന്നു, അദ്ദേഹം അയാളോട് ചോദിച്ചു, അല്ലയോ വൃദ്ധ, നീ എന്താണ് ചെയ്യുന്നത്? അയാൾ പറഞ്ഞു, 6-7 ദിവസങ്ങളായി ഇടതടവില്ലാതെ മഴ പെയ്യുന്നു, അതുകൊണ്ട് കിളികൾക്ക് ഞാൻ ആഹാരം നൽകുകയാണ്. അപ്പോൾ ആ ചോദ്യകർത്താവ് പറഞ്ഞു, ഇതുകൊണ്ട് നിനക്ക് ഒരു പ്രയോജനവും ഉണ്ടാകുന്നതല്ല, നീ അനാവശ്യമായിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത്, നീ കാഫിറാണ്, നിനക്ക് എന്ത് പ്രതിഫലം ലഭിക്കാനാണ്, നിനക്ക് എങ്ങനെ പ്രതിഫലം നൽകപ്പെടും, നീ കാഫിറാണല്ലോ. ആ വൃദ്ധൻ മറുപടി നൽകി, എനിക്കിതിന്റെ ഫലം തീർച്ചയായും ലഭിക്കുന്നതാണ്, അള്ളാഹുവിന്റെ അസ്തിത്വം എല്ലാം അറിയുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ അയാളുടെ നന്മ നിറഞ്ഞ പ്രകൃതമായിരിക്കാം, എനിക്ക് പ്രതിഫലം ലഭിക്കുമെന്നത് അയാളുടെ ഹൃദയത്തിന്റെ ശബ്ദമായിരുന്നു. ആ മുസ്ലിം പറയുന്നു, ഞാൻ ഹജ്ജിന് പോയി, അപ്പോൾ ദൂരത്ത് നിന്ന് ഞാൻ കാണുന്ന ആ വൃദ്ധൻ, അയാൾ തവാഫ് ചെയ്യുന്നു. ആ പറവകൾക്ക് ആഹാരം നൽകിയ ആ അഗ്നി പൂജിക്കുന്ന വ്യക്തി കഅബ മന്ദിരത്തെ തവാഫ് ചെയ്ത് ഹജ്ജ് ചെയ്യുന്നു. അയാളെ കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. ഞാൻ മുന്നോട്ട് ചെന്നപ്പോൾ അയാൾ ആദ്യം പറഞ്ഞു, ഞാൻ വല്ലതും പറയുന്നതിന് മുമ്പേ തന്നെ അയാൾ എന്നോട് പറഞ്ഞു, ഞാൻ നൽകിയ ദാനമണികൾ വല്ല നഷ്ടപ്പെട്ടു പോയോ? അതിന്റെ പ്രതിഫലം എനിക്ക് ലഭിച്ചില്ലേ? ഇന്ന് ഞാൻ മുസ്ലിം ആയിക്കൊണ്ട് ഹജ്ജ് ചെയ്യുകയാണ്. ഈ ഫലം അള്ളാഹു എനിക്ക് നൽകിയത് ആ പറവകൾക്ക് ആഹാരം നൽകിയത് കൊണ്ടാണ്. അള്ളാഹു ഇപ്രകാരവും അനുഗ്രഹിക്കുന്നു. പിന്നീട് അവിടുന്ന് പറയുന്നു, അള്ളാഹു ഒരു കാഫിറിന്റെ നന്മയെപ്പോലും നഷ്ടപ്പെടുത്തി കളഞ്ഞില്ല എന്ന കാര്യം നാം എപ്പോഴും ഓർത്തുകൊള്ളുക. പിന്നെ എങ്ങനെയാണ് മുസ്ലിമിന്റെ നന്മ അള്ളാഹു നഷ്ടപ്പെടുത്തി കളയുക? പറയുന്നു, എനിക്കൊരു സഹാബിയുടെ കാര്യം ഓർമ്മ വരുന്നു. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ കാഫിറായിരുന്ന കാലത്ത് ഒരുപാട് സദഖകൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രതിഫലം എനിക്ക് ലഭിക്കുമോ? ഞാൻ കാഫിറായിരുന്നപ്പോൾ ഞാൻ ഒരുപാട് സദഖകൾ നൽകിയിരുന്നു, നന്മ ചെയ്യുവാൻ ശ്രമിച്ചിരുന്നു. എനിക്ക് അതിന്റെ പ്രതിഫലം ലഭിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, ആ സദഖകളാണ് നിനക്ക് ഇസ്ലാം സ്വീകരിക്കാൻ വഴിയൊരുക്കിയിരിക്കുന്നത്. ആ സദഖയുടെ പ്രതിഫലമാണ് നിനക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നീ ഇന്ന് മുസ്ലിമായിരിക്കുന്നത്. പിന്നീട് ഈ കാര്യത്തെ വിശദീകരിച്ചുകൊണ്ട്, അതായത് അനുവദനീയമായ കാര്യങ്ങളും പരിധിക്കുള്ളിൽ വെച്ചുകൊണ്ട് ഉപയോഗിക്കുക, അതും ഒരു നന്മയാകുന്നു. അവിടുന്ന് പറയുന്നു, നന്മയുടെ അടിത്തറ ഇതുമാണ്, അനുവദനീയമായ ഭൗതിക ലോകത്തെ ആനന്ദവും വികാരവും അതിനെ അതിന്റെ പരിധിക്ക് പുറത്തു പോകാൻ അനുവദിക്കാതിരിക്കുക. ഏതുപോലെ ഭക്ഷണപാനീയ പദാർത്ഥങ്ങൾ അള്ളാഹു അത് ഹറാമാക്കിയിട്ടില്ല, എന്നാൽ ആ ഭക്ഷണപാനീയ പദാർത്ഥങ്ങൾ ഒരു മനുഷ്യൻ രാവും പകലും തന്റെ ജോലിയാക്കി തീർത്താൽ അതിന്റെ പേര് ദീനിൽ മുന്നേറലാണോ? എന്നാൽ ഈ ആനന്ദം ദുനിയാവിൽ വെച്ചിരിക്കുന്നത് നഫ്സാകുന്ന അശ്വം ഭൗതിക മാർഗത്തിൽ ക്ഷീണിക്കാതിരിക്കാനാണ്. അള്ളാഹു ഭക്ഷണപാനീയങ്ങളിൽ അനുഭൂതി വെച്ചിരിക്കുന്നത് അതിലൂടെ മനുഷ്യനിൽ ശക്തി ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ അള്ളാഹുവിനോടുള്ള കടമകളും ഫർളുകളും അനുഷ്ഠിക്കാൻ മനുഷ്യന് സാധിക്കുന്നതിന് വേണ്ടിയാണ്. ഈ ഒരു വീക്ഷണവും കഴിക്കുന്ന സമയത്ത് നമുക്കുണ്ടായിരിക്കേണ്ടതാണ്. ആരോഗ്യം മോശമാകരുത്. പറയുന്നു, അതിനുദാഹരണം ഇതാണ്. ഒരു രഥത്തിൽ നീണ്ട യാത്ര ചെയ്യുമ്പോൾ ഏഴോ എട്ടോ നാഴിക താണ്ടിക്കഴിഞ്ഞാൽ യാത്രികൻ തന്റെ കുതിരകൾക്ക് ക്ഷീണം മനസ്സിലാക്കി അതിന് വിശ്രമം നൽകുന്നു, അതിന് ആഹാരം നൽകുന്നു, അതിന്റെ ഈ പഴയ ക്ഷീണം മാറുന്നതിന് തമ്പടിക്കുന്നു. പ്രവാചകന്മാർ ഭൗതിക വസ്തുക്കൾ ഉപയോഗിക്കുന്നത് ഇപ്രകാരമാണ്. നബിമാരും തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവരാണ്. ഭൗതിക വസ്തുക്കളിൽ നിന്ന് അവർക്കും സമാധാനം ലഭിക്കുന്നു. വിവാഹവും നിക്കാഹും ഭക്ഷണപാനീയങ്ങളുണ്ട്, സന്താനങ്ങളുണ്ട്, മറ്റ് ഭൗതിക വസ്തുക്കളുണ്ട്. ഇതെല്ലാം തന്നെ പ്രവാചകന്മാരും ഉപയോഗിക്കുന്നു. പറയുന്നു, അവർക്ക് എല്ലാം ലഭിച്ചത് ഇങ്ങനെ തന്നെയാണ്. കാരണം അവരുടെ മേലൊരു വലിയ ജോലി, ലോകത്ത് ഇസ്ലാഹ് ചെയ്യുക എന്ന ജോലി ഉണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹം അവരുടെ കൈത്താങ് ആയിരുന്നില്ല എങ്കിൽ നശിച്ചു പോകുമായിരുന്നു. ഏതുപോലെ ഒരു കുതിരവണ്ടിക്കാരൻ തന്റെ യാത്ര ഭംഗിയാക്കുന്നതിനായി കുതിരയ്ക്ക് ഭക്ഷണം നൽകുന്നു, അതുപോലെ പ്രവാചകന്മാർ നല്ല വസ്തുക്കൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ദുനിയാവിന്റെ ഇസ്ലാഹിലേക്ക് ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഇതെല്ലാം ഉപയോഗിക്കുന്നത്. ഒരിക്കലാത്ത മസീഹ് അലൈഹി ഇസ്ലാമിനെ ആക്ഷേപിക്കുകയുണ്ടായി. ഖലീഫ അവ്വലിനോടും ഇത് പറയുകയുണ്ടായി. ആക്ഷേപം ഇതായിരുന്നു, അതത് മസീഹ് അലൈഹി ഇസ്ലാം പുലാവ് കഴിക്കാറുണ്ടായിരുന്നു. ആക്ഷേപിക്കുന്നയാൾ പറഞ്ഞു, അതത് മസീഹ് മൗദ് പുലാവ് കഴിക്കുന്നു. ഖലീഫ അവൽ പറഞ്ഞു, ഞാൻ എവിടെയും വായിച്ചിട്ടില്ല, ഖുർആനിലുമില്ല, ഹദീസിലുമില്ല നല്ല ഭക്ഷണം കഴിക്കുന്നത് പ്രവാചകന്മാർക്ക് അനുവദനീയമല്ല എന്ന്. കഴിച്ചാൽ എന്താണ് കുഴപ്പം? ഇത്തരത്തിൽ അനാവശ്യമായ ആക്ഷേപങ്ങൾ ആളുകൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. ആളുകൾ മനസ്സിലാക്കുന്നത് മോശമായ ആഹാരം കഴിക്കുക എന്നതാണ് ആത്മീയത എന്നാണ്. യഥാർത്ഥത്തിൽ അത് തെറ്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നമ്മുടെ മുന്നിൽ വെച്ച സുന്നത്ത് അനുസരിച്ചാണ് നാം പ്രവർത്തിക്കേണ്ടത്. അവിടുന്ന് ഒരു സഹാബിയോട് പറഞ്ഞു, ഞാൻ നല്ല ഭക്ഷണം കഴിക്കുന്നു, നല്ല വസ്ത്രം ധരിക്കുന്നു, ഞാൻ വിവാഹവും കഴിച്ചു, അതിൽ സന്താനങ്ങളുമുണ്ട്, ഞാൻ ഉറങ്ങുന്നു, ആരാധന നിർവഹിക്കുകയും ചെയ്യുന്നു, അതുകൊണ്ട് എന്റെ സുന്നത്തനുസരിച്ചാണ് നിങ്ങൾ നടക്കേണ്ടത്. അതിനുശേഷം ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാം പറയുന്നു, പ്രവാചകന്മാരുടെ രീതി അതിൽ മുഴുകി തന്നെ ഇരിക്കുക എന്നതല്ല. അവർ ഭൗതിക വസ്തുക്കളിൽ മുഴുകിയിരിക്കുന്നവരല്ല. മുഴുകുക എന്നത് സംശയം പിന്നെ ഒരു വിഷമാകുന്നു. ഒരു ഭൗതികൻ അവൻ ആഗ്രഹിക്കുന്നു ചെയ്യുന്നു, ആഗ്രഹിക്കുന്നു തിന്നുന്നു. അതുപോലെ ഒരു സാലികൻ ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിന്റെ മാർഗം അവനിൽ തുറക്കുകയില്ല. ഭൗതികൻ ആഗ്രഹം അനുസരിച്ച് തിന്നുകയും കുടിച്ചും തന്റെ ഭൗതിക ജോലികൾ ചെയ്യുന്നു. ഒരു സാലിഹ് അങ്ങനെ ചെയ്യുകയില്ല. ഒരു സാലിഹ് അങ്ങനെ ചെയ്യുന്ന പക്ഷം അള്ളാഹുവിന്റെ മാർഗം അവനെ തുറക്കുന്നതല്ല. അള്ളാഹുവിന് വേണ്ടി ആരാണ് പാദമുയർത്തുന്നത്, അള്ളാഹു തീർച്ചയായും അവന്റെ അരികിൽ ഉണ്ടായിരിക്കുന്നു. അള്ളാഹു പറയുന്നു, എഅദിലു ഹുവ അഖറബുലി തഖ്‌വ പറയുന്നു, സമൃദ്ധിയിലും ഭക്ഷണപാനീയങ്ങളിലും മിതത്വം പാലിക്കുക എന്നതിന്റെ പേര് തഖ്‌വ എന്നാകുന്നു. മനുഷ്യൻ വ്യഭജരിക്കുകയോ തഖ്‌വ നടത്തുകയോ കളവ് നടത്തുകയോ ചെയ്യുക മാത്രമല്ല തിന്മ, മറിച്ച് അനുവദനീയമായ കാര്യങ്ങളിൽ മിതത്വം പാലിക്കാതിരിക്കുക അതും തിന്മയാണ്. അനുവദനീയമായ കാര്യം മിതത്വം കാണിക്കുക എന്നത് തഖ്‌വയാണ്, നന്മയുമാണ്. തന്റെ അധ്യാപനത്തിൽ വിശദീകരണം നൽകിക്കൊണ്ട് പറയുന്നു, തന്നോടുള്ള ബന്ധത്തിലും ഭൗതികമായ കാര്യങ്ങളിലും അതിലെ വസ്തുക്കളോടുമുള്ള ബന്ധവും അതിലുണ്ടായിരിക്കേണ്ട നന്മ എന്താണ്, അതിൽ വെച്ചിരിക്കുന്ന നന്മ എന്താണ്, അതിനെ സംബന്ധിച്ച് അവിടുന്ന് പറയുന്നു, നമ്മുടെ അധ്യാപനം ഇതാകുന്നു, എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുക, അവരിൽ ഏൽപ്പിച്ചിരിക്കുന്ന ജോലികൾ പരിപൂർണ അനുസരണം ഉണ്ടായിരിക്കണം, ഭൗതികമായിട്ടുള്ള ഗവൺമെന്റിലും അധികാരികളോടും അനുസരണം പുലർത്തണം. കാരണം അവരിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം അവർ നിർവഹിക്കുകയാണ്. ജീവന്റെയും ധനത്തിന്റെയും സംരക്ഷണം അവരിലാണ് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. പൗരത്വത്തിന്റെ കാര്യങ്ങൾ നല്ല പെരുമാറ്റം ഉണ്ടായിരിക്കേണ്ടതാണ്. കാരണം പ്രജയ്ക്കും ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അവിടെ ഒരുപക്ഷെ മുത്തക്കി അല്ലായെങ്കിൽ, ബിദഅത്തിലും ശിർക്കിലും അടിപ്പെട്ടു പോവുകയാണെങ്കിൽ നമ്മുടെ എതിരാളികളാണെങ്കിലും ശരി, അവരുടെ പുറകിൽ നിന്ന് നമസ്കരിക്കാൻ പാടുള്ളതല്ല, നന്മ ചെയ്യേണ്ടതാണ്. എന്നാൽ നന്മ എന്നതിന്റെ അർത്ഥം ഇതല്ല, നമ്മുടെ എതിരാളികളാണ് ബിദഅത്തുകൾക്ക് അടിമപ്പെട്ടിരിക്കുകയാണ്, അവരുടെ പുറകിൽ നമസ്കാരം നിർവഹിക്കാൻ പാടില്ല. നന്മയെന്ന് പറയുന്നത് അവരോട് നല്ല പെരുമാറ്റം തീർച്ചയായും ചെയ്യേണ്ടതാണ്. എത്ര തന്നെ എതിർപ്പ് പ്രകടിപ്പിച്ചാലും ശരി. പറയുന്ന നമ്മുടെ രീതി ഇതാണ്, എല്ലാ ഓരോരുത്തരോടും നന്മ ചെയ്യുക എന്നതാണ്. ഈ ലോകത്ത് നന്മ ചെയ്യുന്നില്ല എങ്കിൽ അവർ പല ലോകത്ത് എന്ത് പ്രതിഫലം വാങ്ങാനാണ്. അതുകൊണ്ട് എല്ലാവരോടും നന്മ നിറഞ്ഞ പെരുമാറ്റം ഉണ്ടാക്കിയെടുക്കുക. എന്നാൽ മതപരമായ കാര്യങ്ങളിൽ സ്വയം സംരക്ഷിച്ചു നിർത്തേണ്ടതാണ്. ഏതുപോലെ ഒരു വൈദ്യൻ എല്ലാ രോഗികളെയും ചികിത്സിക്കുന്നുവോ, അത് ക്രിസ്ത്യാനിയോ മറ്റാരായാലും ശരി, എല്ലാവരെയും അയാൾ പരിശോധിക്കുകയും ചികിത്സിക്കുകയും ചെയ്യുന്നു. അതുപോലെ നന്മ ചെയ്യുന്ന കാര്യത്തിലും പൊതുവായുള്ള രീതി അവലംബിക്കേണ്ടതാണ്. പറയുന്നു, ഇനി ആരെങ്കിലും ഇപ്രകാരം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കാലത്ത് അവിശ്വാസികളെ വധിച്ചിരുന്നു. അതിനുള്ള ഉത്തരം ഇതാണ്, അവർ അവരുടെ പ്രവൃത്തികളാലും കുതന്ത്രങ്ങളാലും കാരണം കൂടാതെ മുസ്ലിങ്ങളെ വധിച്ച കാരണത്താൽ കുറ്റവാളികളായി തീർന്നിരുന്നു. മുസ്ലിങ്ങളെ അവർ വധിച്ചിരുന്നു, അവരുടെ മേൽ ആക്രമണം നടത്തിയിരുന്നു. അതിന്റെ ശിക്ഷ എന്ന നിലയ്ക്കാണ് അവരെ വധിച്ചത്. അവർക്ക് ലഭിച്ച ശിക്ഷ കുറ്റവാളി എന്ന നിലയ്ക്കാണ് നൽകപ്പെട്ടത്. നിഷേധിച്ചു എന്ന കാരണത്താലല്ല അവർക്കത് നൽകിയത്. നിഷേധം ആർജവത്തോടെയാണെങ്കിൽ, അതിൽ അതിക്രമവും ക്രൂരതയും ഇല്ല എങ്കിൽ അവർ ഈ ലോകത്ത് കുറ്റവാളിയായിരിക്കില്ല. നന്മയുടെ പരിധിയെ എപ്രകാരമാണ് വിശാല നൽകേണ്ടത്, അതിനെക്കുറിച്ച് അവിടുന്ന് പറയുന്നു, സഹാനുഭൂതിയുടെ പരിധി എന്റെ മുന്നിൽ വളരെ വിശാലമായി ഉണ്ടായിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഒരു വ്യക്തിയോ സമൂഹത്തെയോ മാറ്റി നിർത്തരുത്. ഈ കാലഘട്ടത്തിലെ ജാഹിലിങ്ങളെ കണക്ക് ഇങ്ങനെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സഹാനുഭൂതി വെറും മുസ്ലിങ്ങൾ മാത്രം പരിമിതപ്പെടുത്തുക, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ അള്ളാഹുവിന്റെ എല്ലാ സൃഷ്ടികളോടും നന്മ ചെയ്യുക, അത് ആര് തന്നെയായാലും ശരി, ഹിന്ദുവോ മുസ്ലിം അല്ലെങ്കിൽ മറ്റാരാണെങ്കിലും ശരി. തന്റെ സമൂഹത്തിൽ മാത്രമായി സഹാനുഭൂതി പരിമിതപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന വാക്കുകൾ കേൾക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ചിലർ ഇത് ചിന്തിക്കുന്നു, തേനിന്റെ കൂജികൾ കൈയിടുകയാണെങ്കിൽ, എണ്ണയിൽ മുക്കി അതിൽ തീയിടുകയാണെങ്കിൽ എത്ര എണ്ണയാണ് കയ്യിൽ പറ്റിപ്പിടിക്കുന്നത്, അത്രമാത്രം വഞ്ചന അന്യരോട് ചെയ്യാവുന്നതാണ്. ഇത് ചില അനഹമതികളുടെ ചിന്താഗതിയാണ്. തേനിന്റെയോ മധുരവസ്തുവിലോ കൈയിട്ട് അതിൽ നിന്ന് കൈ പുറത്തെടുക്കുക, എന്നിട്ട് അതിനെ എണ്ണയിൽ മുക്കുക, എത്ര അളവ് എണ്ണയാണ് ആ കയ്യിൽ പറ്റിപ്പിടിക്കുന്നത്, അത്രമാത്രം ചതി പ്രയോഗം മറ്റുള്ളവർ ചെയ്യാവുന്നതാണ്. അത്ര വഞ്ചന അനുവദനീയമാണ്, അത്ര ജനങ്ങളുടെ ആവശ്യം അവകാശം നിഷേധിക്കാൻ നിഷേധിക്കുന്നത് അനുവദനീയമാണ്. അത് അങ്ങേയറ്റം തിന്മയാണ്, അത് അനുവദനീയമല്ല. പറയുന്നു, അവരുടെ ബുദ്ധിശൂന്യമായ ചിന്താഗതികൾ വലിയ നാശമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവരെ മൃഗങ്ങളും വന്യജീവികളുമാക്കിയിരിക്കുന്നു. ഇന്നത്തെ മുസ്ലിങ്ങളുടെ അവസ്ഥ ഇതാണ്. എന്നാൽ ഞാൻ നിങ്ങളെ വീണ്ടും വീണ്ടും ഉപദേശിക്കുകയാണ്, നിങ്ങളുടെ സഹാനുഭൂതിയുടെ പരിധിയെ നിങ്ങൾ ഒരിക്കലും പരിമിതപ്പെടുത്തരുത്. സഹാനുഭൂതിയുടെ കാര്യത്തിൽ അള്ളാഹു തന്ന അധ്യാപനം അനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത്. അതായത്, ഇന്നല്ലാഹു യഅമുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഇതാഇ ദിൽ ഖുർബ, അതായത് നന്മ ചെയ്യുന്ന കാര്യത്തിൽ ആദ്യം നിങ്ങൾ നീതിയെ മുന്നിൽ വെക്കുക. ആരാണ് നിങ്ങളോട് നന്മ ചെയ്യുന്നത്, അവരോട് നിങ്ങളും നന്മ ചെയ്യുക. രണ്ടാമത്, അതിലും മെച്ചപ്പെട്ട നിലയിൽ അവരോട് പെരുമാറുക. അത് ഏസാനാകുന്നു. ഏസാന്റെ നിലവാരം ഉയരുകയാണെങ്കിൽ അത് വലിയ ഭാരിച്ച നന്മയാകുന്നു. എപ്പോഴെങ്കിലും ഏസാൻ ചെയ്യുന്നവനോട് തിരിച്ച് ഏസാൻ ചെയ്യപ്പെടുന്നതാണ്, അതിലും വലിയ സ്ഥാനം. മനുഷ്യൻ അതിലൂടെ നന്മ ചെയ്യുകയാണെങ്കിൽ, അത് വ്യക്തിപരമായ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ, അതിൽ വ്യക്തമായ നിലയിൽ ഏസാന്റെ രൂപം ഉണ്ടാകുകയില്ല. ഏതുപോലെ ഒരു മാതാവ് തന്റെ കുഞ്ഞിനെ പരിപാലിക്കുന്നു. അതിനായി അവൾ വല്ല പ്രതിഫലവും ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഒരു ആവേശത്താൽ തന്റെ കുഞ്ഞിനു വേണ്ടി തന്റെ സുഖവും തന്റെ വിശ്രമവും എല്ലാം തന്നെ ത്യാഗം ചെയ്യാൻ തയ്യാറാകുന്നു. ഏതുവരെ എന്നാൽ ഏതെങ്കിലും ഒരു രാജാവ് ഈ മാതാവിനോട് കൽപ്പിക്കുകയാണ്, നീ നിന്റെ കുഞ്ഞിന് പാല് നൽകരുത്, അങ്ങനെ ചെയ്യുന്നത് മൂലം കുഞ്ഞു നഷ്ടപ്പെടുകയാണെങ്കിലും അവൾക്ക് യാതൊരു ശിക്ഷയും ഉണ്ടാകുന്നതല്ല എന്ന് പ്രഖ്യാപിക്കുമ്പോൾ ആ മാതാവ് അത് കേട്ടുകൊണ്ട് സന്തോഷിക്കുമോ, അതനുസരിക്കുമോ? ഒരിക്കലും തന്നെയില്ല. അവൾ തന്റെ ഹൃദയം കൊണ്ട് അത്തരത്തിൽ കൽപ്പന നൽകിയ രാജാവിനെ ശപിക്കുന്നതാണ്. അത്തരത്തിലുള്ള നന്മയാണെങ്കിൽ അത് ആത്മീയതയിൽ പുരോഗതി നേടി നേടി അതിന്റെ പാരമ്യതയിൽ എത്തിച്ചേരുന്നതാണ്. നന്മയെന്നത് ഹൃദയത്തിൽ എപ്പോഴും നന്മയെക്കുറിച്ചുള്ള ചിന്തയുണ്ടായിരിക്കും, അതാണ് നന്മ. അവിടുന്ന് പറയുന്നു, മനുഷ്യകുലത്തോടുള്ള സഹാനുഭൂതി ഈതായിദുൽ ഖുർബ ആകുന്നു. അല്ലാഹുവിന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ച് നിങ്ങൾ പൂർണമായ നന്മയിൽ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ നന്മ ഈതായിദുൽ ഖുർബയുടെ നിലവാരം വരെ, അതിന്റെ അങ്ങേയറ്റം വരെ എത്തിക്കുക. ഇതുപോലെ ഒരു വസ്തു തന്റെ എല്ലാ പദവികളും താണ്ടി അതിന്റെ അങ്ങേയറ്റം വരെ എത്തുന്നില്ലേ, അതുവരെ അത് പാരമ്യതയിൽ എത്തുകയില്ല. പറയുന്നു, ഓർക്കുക, അല്ലാഹു നന്മയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. അവൻ ആഗ്രഹിക്കുന്നതും തന്റെ സൃഷ്ടികളോട് സഹാനുഭൂതിയോടെ വർത്തിക്കണമെന്നാണ്. ഒരുപക്ഷെ അവൻ തിന്മയാണ് ഇഷ്ടപ്പെട്ടിരുന്നുവെങ്കിൽ തിന്മയ്ക്ക് താക്കി നൽകുമായിരുന്നു. എന്നാൽ അല്ലാഹുവിന്റെ മാത്രം ഇതിൽ നിന്ന് പരിശുദ്ധമാണ്. സുബ്ഹാനഹു വതആല വശാനഹു. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നന്മ അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം ചെയ്യുവാൻ സാധിക്കുമാറാകട്ടെ. നമുക്കായി നിർണയിക്കപ്പെട്ട ടാർഗറ്റ് അല്ലെങ്കിൽ ഉദ്ദേശ ലക്ഷ്യം, അത് ഫസ്തബിക്കുൽ ഖൈറാത്ത്, അതിനെ നാം കരസ്ഥമാക്കുന്നവരായി തീരട്ടെ.
നമസ്കാരത്തിന് ശേഷം ഞാൻ ചില ജനാസ ഗായിബുകൾ നമസ്കരിപ്പിക്കുന്നതാണ്. ആദ്യത്തേത് ബഹുമാനപ്പെട്ട മക്സൂദ് ആതിഫ് സാഹിബ് മുറബി സിൽസിലയുടേതാണ്. അദ്ദേഹം ബഹുമാന പ്രൊഫസർ മഹ്മൂദ് അഹമ്മദ് സാഹിബ് ആതിഫിന്റെ മകനാണ്. അദ്ദേഹം ഒക്ടോബർ 22 കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് തായ്ര ഹാർട്ട് ഹോസ്പിറ്റൽ റബോയിൽ വെച്ച് വഫാത്തായി. 41 വയസ്സായിരുന്നു. ഇന്നായില്ലാഹി വഇന്നായിലൈഹി റാജിഊൻ. അദ്ദേഹം ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സഹാബി ഹസ്രത്ത് അബ്ദുറഹീം ദർ സാഹിബിന്റെ പേരക്കുട്ടിയായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് പ്രൊഫസർ മഹ്മൂദ് അഹമ്മദ് ആതിഫ് സാഹിബ് അദ്ദേഹം 1955 മുതൽ 86 വരെ താലിമുൽ ഇസ്ലാം കോളേജിൽ സേവനം ചെയ്യാനുള്ള അവസരം ലഭിച്ചു. മസൂദ് ആതിഫ് സാഹിബിന്റെ മകനായിരുന്നു. പ്രാരംഭ വിദ്യാഭ്യാസം റബ്ബുവയിൽ നിന്ന് കരസ്ഥമാക്കി പിന്നീട് ജീവിതം വഖഫ് ചെയ്ത് ജാമ്യയിൽ പ്രവേശിച്ചു. 1992 ഷാഹിദ് പാസായി. ആദ്യം അദ്ദേഹത്തിന്റെ ആഗ്രഹം പട്ടാണത്തിൽ ചേരുക എന്നുള്ളതായിരുന്നു. പിന്നീട് അദ്ദേഹം ഒരു സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിൽ കോളേജ് വിദ്യാഭ്യാസം ഉപേക്ഷിച്ച് ജാമ്യയിൽ പ്രവേശിച്ചു. അവിടെ നിന്ന് ഷാഹിദ് ഡിഗ്രി കരസ്ഥമാക്കി മുറബ്ബിയായിക്കൊണ്ട് ഇറങ്ങി. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇദ്ദേഹത്തിന് ഭാര്യയെ കൂടാതെ 2 പെൺകുട്ടികളും 1 ആൺകുട്ടിയുമാണ് ഉള്ളത്. 3 പേരും വിദ്യാർത്ഥികളാണ്. ചെറിയ മകൻ ആസിഫ് ഹാമിദ് ഹിഫ്ത് ക്ലാസിലാണ്. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠം ചെയ്യുകയാണ്. മക്സൂദ് ആതിഫ് സാഹിബ് 1991 ജാമ്യയിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം പാകിസ്ഥാനിലെ പല പട്ടണങ്ങളിലും സേവനം ചെയ്തു. അതിനുശേഷം ഫ്രഞ്ച് ഭാഷ പഠിക്കുന്നതിന് വേണ്ടി യൂണിവേഴ്സിറ്റിയിൽ പ്രവേശനം നേടി. മെയ് 1997 ഐവറി കോസ്റ്റിൽ മുബല്ലിഗായി അയക്കപ്പെട്ടു. 2002 വരെ ഐവറി കോസ്റ്റിൽ സേവനം ചെയ്യാനുള്ള തൗഫീഖ് ലഭിച്ചു. പിന്നീട് 2016 വരെ ബുർക്കിന ഫാസോയിൽ സേവനം ചെയ്യാനുള്ള തൗഫീഖും ലഭിച്ചു. പിന്നീട് കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് പാകിസ്ഥാനിൽ വിളിപ്പിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്നു, ഞാൻ ഐവറി കോസ്റ്റിൽ പോയപ്പോൾ വളരെ പ്രയാസപ്പെട്ട് എനിക്ക് ഫ്രഞ്ച് ഭാഷ പഠിപ്പിച്ചു. കാരണം എന്റെ സ്വന്തം കാര്യങ്ങൾ നോക്കാനും അതുപോലെ തന്നെ മറ്റുള്ളവരുമായി ഇടപഴകാനുള്ള എളുപ്പത്തിനും ലജ്നകളുടെ ശിക്ഷണത്തിനും വേണ്ടിയായിരുന്നു ഇത് എന്ന് പറയുമായിരുന്നു. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ എഴുതുന്നു, അദ്ദേഹത്തിന്റെ മുഖം എപ്പോഴും പുഞ്ചിരിക്കുന്നതായിരുന്നു. വളരെ അധികം ബുദ്ധിമാനായിരുന്നു. തമാശ പറയുന്ന പ്രകൃതക്കാരനായിരുന്നു. വലിയവരെയും സഹപ്രവർത്തകരെയും ബഹുമാനിക്കുന്ന വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹത്തിൽ അനുസരണത്തിന്റെ റൂഹ് വളരെ വലുതായിരുന്നു. അള്ളാഹു തആല ഇദ്ദേഹത്തിന്റെ പദവികൾ ഉയർത്തുമാറാവട്ടെ. ഇദ്ദേഹത്തിന്റെ മക്കൾക്ക് ക്ഷമയും സ്ഥൈര്യവും നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ നന്മകൾ തുടർന്നു കൊണ്ടുപോകാനുള്ള തൗഫീഖും അവർക്ക് നൽകുമാറാകട്ടെ. രണ്ടാമത്തെ ജനാസ ബഹ്മാനിയ അലി സയ്യിദ് മൂസ സാഹിബിന്റേതാണ്. സദർ ജമാഅത്ത് തൻസാനിയയുടേതാണ്. അദ്ദേഹം സെപ്റ്റംബർ 30 87 വയസ്സിൽ വഫാത്തായി. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. 1950 ചിറ്റാൻഡി തൻസാനിയയിലാണ് ജനിച്ചത്. പിന്നീട് അദ്ദേഹം 1980 ദാറുസലാം യൂണിവേഴ്സിറ്റിയിൽ പ്രവേശനം നേടി. അവിടെ നിന്ന് അഗ്രികൾച്ചർ എക്കണോമിക്സിൽ ഒരു ഡിഗ്രി കരസ്ഥമാക്കി. ഗവൺമെന്റ് പല സ്ഥാനങ്ങളും വഹിച്ചു. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി അലൈഹി വിശുദ്ധ ഖുർആൻ ബഹുഭാഷയിൽ തർജ്ജമ വേണ്ടി ചുമതലപ്പെടുത്തി. എന്നാൽ അദ്ദേഹത്തിന്റെ ജോലി തിരക്കു കാരണം അദ്ദേഹം വളരെ അത് നീട്ടിക്കൊണ്ടുപോയി. ഇതിൽ ഖലീഫത്തുൽ മസീഹ് റാബി പറഞ്ഞു, ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ കുറഞ്ഞത് 30 എടുക്കും. ഇത് കേട്ട് അലി സയ്യിദ് സാഹിബ് വളരെ അധികം വേവലാതിപ്പെട്ടു. അദ്ദേഹം പ്രതിജ്ഞ എടുത്തു, എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ വിശുദ്ധ ഖുർആൻ തർജ്ജമ പൂർത്തിയാക്കുന്നതാണ് എന്ന്. അദ്ദേഹം തന്റെ എല്ലാ ജോലികളും ഉപേക്ഷിച്ച് എല്ലാ ശ്രദ്ധയും തർജ്ജമ ചെയ്യുന്നതിന് നൽകി. 5 കൊണ്ട് പരിഭാഷ പൂർത്തിയാക്കി. 2006 തൻസാനിയ ജമാഅത്തിലെ അമീറായി നിയമിച്ചു. മോണ്ടിയ മറ്റ് ജമാഅത്തുകളും അദ്ദേഹത്തിന്റെ പരിധിയിലായിരുന്നു. അദ്ദേഹത്തിന്റെ ഇമാറത്തിൽ ജമാഅത്തിൽ സെക്കൻഡറി സ്കൂളും തുടങ്ങി. ജമാഅത്ത് കുറച്ച് സ്ഥലവും വാങ്ങി. വളരെ ആത്മാർത്ഥവും കൂറും ഉള്ള വ്യക്തിയായിരുന്നു. നന്മ നിറഞ്ഞ മനുഷ്യനായിരുന്നു. ഖിലാഫത്തിനോട് അഗാധമായ ബന്ധമുണ്ടായിരുന്നു. ഭാര്യയെ കൂടാതെ 3 പെൺമക്കളും 3 ആൺമക്കളുമുണ്ട്. അള്ളാഹു ഇവർക്ക് അദ്ദേഹത്തിന്റെ നന്മ നിലനിർത്തുവാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ പദവികൾ ഉയർത്തുമാറാകട്ടെ. 3 ജനാസ ബഹുമാനിയ നുസ്രത്ത് ബീഗം സാദിഖ സാഹിബയുടേതാണ്. എരിമുവാൽ കനാൽ റബുവയുടേതാണ്. 16 and 17 മധ്യരാത്രിയിൽ താഹിർ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചാണ് അദ്ദേഹം വഫാത്തായത്. അറബി ഡെസ്കിന്റെ ഇൻചാർജായ മുഅ്മിൻ താഹിർ സാഹിബിന്റെ മാതാവായിരുന്നു. അവരുടെ പ്രത്യക്ഷമായ പ്രത്യേകത തൗഹീദിനോട് അഗാധമായ സ്നേഹവും ശിർക്കിനോടും അനാചാരത്തോടും അങ്ങേയറ്റത്തെ വെറുപ്പുമായിരുന്നു. അവർ ചെയ്യുന്ന നന്മകളെ എപ്പോഴും മറച്ചു വെക്കുന്നതിലും വിനയം കാണിക്കുകയും ചെയ്തിരുന്നു. ഇവരുടെ പിതാമഹൻ ഹസ്രത്ത് മിയാ അത്താഉള്ള സാഹിബ് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സഹാബിയായിരുന്നു. മൗലാന ബുർഹാനുള്ള സാഹിബ് മുഖേനയാണ് ഇദ്ദേഹം ബയ്യത്ത് ചെയ്തത്. അദ്ദേഹം പറഞ്ഞതുകൊണ്ട് കാദിയാനിൽ വന്നു. ഖുർആൻ പഠിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും വളരെ താല്പര്യമായിരുന്നു. ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസ് ഒരു പദ്ധതി ആവിഷ്കരിച്ചിരുന്നു. വൃദ്ധയായ സ്ത്രീകൾക്കും പ്രായമുള്ള സ്ത്രീകൾക്കും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കേണ്ടതാണ് എന്ന്. ചില 70 മുകളിലുള്ള അക്ഷരജ്ഞാനമില്ലാത്ത സ്ത്രീകളും ഇവരിൽ നിന്ന് ഖുർആൻ പാരായണം ചെയ്യാൻ പഠിച്ചു. ഇത് മാത്രമല്ല, ചിലർ തർജ്ജമയും പഠിച്ചു. അനഹ്മദി സ്ത്രീകളും കുട്ടികളും ഖുർആൻ പഠിച്ചു. ഒരുപാട് കുട്ടികൾ അവിടെ നിന്നും പുസ്തകങ്ങൾ വാങ്ങി എഴുത്തും വായനയും പഠിച്ചു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഗ്രന്ഥങ്ങൾ വായിക്കാൻ വളരെ താല്പര്യമായിരുന്നു. പദ്യങ്ങൾ ഒരുപാട് മനഃപ്പാഠമാക്കിയിരുന്നു. കലാമെ മഹ്മൂദ്, ദുർറെ അദൻ, ദുർറെ സമീൻ, ഇതിൽ ഒരുപാട് പദ്യം മനഃപ്പാഠമാക്കിയിരുന്നു. മകൻ എഴുതുന്നു, മഹ്മൂദ്ക്ക് ആമീൻ എന്ന കവിത വളരെ വേദനയോടുകൂടി പാരായണം ചെയ്തിരുന്നു. പാരായണം ചെയ്യുമ്പോൾ കണ്ണിൽ നിന്നും കണ്ണീര് ഒഴുകുമായിരുന്നു. അതുകൂടാതെ അനാചാരങ്ങൾക്ക് എതിരായി വളരെ വലിയ പ്രവർത്തനമായിരുന്നു ചെയ്തിരുന്നത്. ഈമാനിൽ ബലഹീനരായിരുന്ന സ്ത്രീകളുടെ ശീലമായിരുന്നു അനാചാരങ്ങൾ ചെയ്യുക എന്നത്. അതിനെതിരെ വലിയ ജിഹാദാണ് ചെയ്തിരുന്നത്. അവരെ വളരെ വലിയ ജിഹാദ് ചെയ്താണ് അവരെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചിരുന്നത്. അവരെ യഥാർത്ഥ മുഅ്മിനാക്കുന്നതിന് വേണ്ടി വളരെ ശ്രദ്ധയാണ് നൽകിയത്. നമസ്കാരം വളരെ ആത്മ നിർവൃതിയോടെ നിർവഹിച്ചിരുന്നു. ഖുർആൻ പാരായണം കൃത്യമായി ചെയ്തിരുന്നു. മൂസിയ ആയിരുന്നു. അവരുടെ ആറു മക്കളിൽ ഒരാൾ ഞാൻ പറഞ്ഞതുപോലെ താഹിർ മുഅ്മിൻ സാഹിബ്. നാലാൺമക്കളുണ്ട്. നാലു പേരും ജീവിതം വഖഫ് ചെയ്ത് ജമാഅത്തിന് വേണ്ടി സേവനം ചെയ്യുന്നവരാണ്. ഇവരുടെ എല്ലാ മക്കൾക്കും ഇവരുടെ കാലടി
അൽഹംദുലില്ലാഹി നഹ്മദുഹു وَنُؤْمِنُ بِهِ وَنَتَوَكَّلُ عَلَيْهِ وَنَعُوذُ بِاللَّهِ مِنْ شُرُورِ أَنْفُسِنَا وَمِنْ سَيِّئَاتِ أَعْمَالِنَا مَنْ يَهْدِهِ اللَّهُ فَلَا مُضِلَّ لَهُ وَمَنْ يُضْلِلْهُ فَلَا هَادِيَ لَهُ ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر. اللهم صل على